ഇന്ത്യയിൽ വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ്. ഇഞ്ചോട് ഇഞ്ച് പോരാട്ടമാണ് ഇന്ത്യയിൽ നടക്കുന്നത്. ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇന്ത്യൻ റിപ്പോർട്ടർ എ എൻ കുമാരമംഗലം നമുക്കൊപ്പം ചേരുന്നു. എസ് ബി എസ് മലയാളം പോഡ്കാസ്റ്റുമായി ഡെലിസ് പോൾ. നമസ്കാരം കുമാരമംഗലം. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ്. ആവേശഭരിതമായിട്ടുള്ള സാഹചര്യമാണല്ലോ അവിടെയുള്ളത്. എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് അല്ലെങ്കിൽ എക്സിറ്റ് പോളുകൾക്ക് വിരുദ്ധമായ രീതിയിൽ ഇഞ്ചോട് ഇഞ്ച് പോരാട്ടമാണല്ലോ ഈ ഘട്ടത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. എങ്ങനെയാണ് വിലയിരുത്താൻ കഴിയുക?
ഡെലിസ്, വോട്ടെണ്ണൽ തുടങ്ങി 3.5 മണിക്കൂർ കഴിയുമ്പോൾ വളരെ ഉദ്വേഗജനകമായ ഫല തെരഞ്ഞെടുപ്പ് വിധിയാണ് ഇപ്പോൾ ഇന്ത്യയിൽ നിന്നും വരുന്നത്. എക്സിറ്റ് പോളുകളെയെല്ലാം നിഷ്പ്രഭമാക്കുന്ന കാഴ്ച തന്നെ കാണാൻ സാധിക്കുന്നു. വലിയ തോതിലുള്ള ഒരു വിജയമൊന്നും അല്ലെങ്കിൽ വലിയ തോതിലുള്ള അമ്പരപ്പിക്കുന്ന ഒരു വിജയമൊന്നും നരേന്ദ്രമോദി നയിക്കുന്ന NDA ഉണ്ടാകുന്നില്ല. BJP ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം എന്ന മാർക്കിലേക്ക് കടക്കാനുള്ള സാധ്യതകൾ ഇനിയും വളരെ പ്രതിസന്ധിയിലാണ്. കാരണം നിലവിലെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 230-ഉം 240-ഉം ഇടയിലുള്ള സീറ്റുകളിലാണ് BJP മാത്രം ലീഡ് ചെയ്യുന്നത്. NDA ഒന്നാകെ ആകട്ടെ ഏതാണ്ട് 290-ഉം 300-ഉം ഇടയിലുള്ള സംഖ്യകളിൽ അവരുടെ സീറ്റ് സ്വപ്നങ്ങൾ ചാടിക്കളിക്കുകയാണ്. വലിയൊരു തിരിച്ചുവരവ് നടത്തിയത് ഒരു പക്ഷേ കോൺഗ്രസും അതുപോലെ തന്നെ അവർ നയിക്കുന്ന ഇന്ത്യ സഖ്യവുമാണ്. പ്രത്യേകിച്ചും ഉത്തർപ്രദേശിൽ ഒരാളും വിചാരിക്കാത്ത രീതിയിലുള്ളൊരു തരംഗമാണ് ഇപ്പോൾ ഉത്തർപ്രദേശിൽ ഇന്ത്യ സഖ്യം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ഉത്തർപ്രദേശിൻ്റെ സമാജ്വാദി പാർട്ടിക്ക് വളരെ ശക്തി കേന്ദ്രങ്ങളായ സ്ഥലത്തെല്ലാം തന്നെ അവർ വലിയ തോതിൽ ലീഡ് നിലനിർത്തുന്നുണ്ട്. അമേഠിയിൽ സ്മൃതി ഇറാനി അടക്കം ഇപ്പോൾ 25,000 മുകളിൽ വോട്ടിന് പുറകിലാണ്. വോട്ടെണ്ണലിൻ്റെ ആദ്യ ഒരു ഘട്ടത്തിൽ നരേന്ദ്രമോദി പോലും ഏതാണ്ട് 4,000 വോട്ടിന് പിന്നിലായിരുന്നു. ഇപ്പോൾ അദ്ദേഹവും ഭൂരിപക്ഷം കൂട്ടി വരുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏതാണ്ട് 300,000 വോട്ടുകൾ മാത്രമാണ് പല സ്ഥലങ്ങളിലും എണ്ണി കഴിഞ്ഞിരിക്കുന്നത്. ഇനി കാരണം VVPAT യന്ത്രങ്ങൾ എണ്ണാനുള്ളത് കൊണ്ട് തന്നെ ഇതിന് താമസം നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ ലീഡ് നിലകളൊന്നും അല്ലെങ്കിൽ NDA ആയിക്കോട്ടെ കോൺഗ്രസ് നയിക്കുന്ന സഖ്യത്തിനായിക്കോട്ടെ ഈ ലീഡ് നിലയൊന്നും തന്നെ ഒരു തരത്തിലും നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. മഹാരാഷ്ട്രയിലാണ് BJP വലിയൊരടി തിരിച്ചടി കിട്ടിയിരിക്കുന്നത് ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ. കാരണം അവിടെ NCPയെ പിളർത്തി, ശിവസേനയെ പിളർത്തി അവിടെ മന്ത്രിസഭയെ ഉണ്ടാക്കിയതിന് അവിടുത്തെ പ്രാദേശികമായ രീതിയിൽ തന്നെ ജനങ്ങൾ മറുപടി കൊടുത്തു എന്ന് തന്നെ വേണം പറയാൻ. കാരണം മഹാരാഷ്ട്രയിൽ ഇപ്പോൾ NCP അജിത് ശരത് പവാർ നേതൃത്വം നൽകുന്ന NCP, കോൺഗ്രസ്, ഉദ്ധവ് താക്കറെ നേതൃത്വം നൽകുന്ന ശിവസേന എന്നിവർക്കാണ് ഇപ്പോൾ മേൽക്കൈയുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ BJP വലിയ തിരിച്ചടി നേരിട്ടു എന്ന് പറയാം. പക്ഷേ ഗുജറാത്ത്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ BJP സമ്പൂർണ്ണ ആധിപത്യമാണ്. ഒരു സീറ്റ് പോലും പുറത്തു പോയിട്ടില്ല. രാജസ്ഥാനിൽ മറ്റ് പല കാരണങ്ങളും കൊണ്ട്, പ്രത്യേകിച്ചും അവിടുത്തെ രജപുത്രരുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ഇതൊക്കെ കൊണ്ട് BJP അവിടെ ക്ഷീണം സംഭവിച്ചിട്ടുണ്ട്. രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, അതുപോലെ തന്നെ മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിൽ BJP വലിയ തോതിലുള്ള തിരിച്ചടി നേരിട്ട് കഴിഞ്ഞു. അതേസമയം താരതമ്യേന കുറച്ച് ഭേദപ്പെട്ട പ്രകടനമാണ് ഒറീസയിലും ആന്ധ്രാപ്രദേശിലും കാഴ്ചവെച്ചിരിക്കുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ആന്ധ്രാപ്രദേശിൽ BJP TDP സഖ്യത്തിന് അവിടെ സംസ്ഥാന നിയമസഭ കൂടി അവർ നേടുകയാണ്. അവിടെ YSR കോൺഗ്രസ് പുറകിൽ പോയിരിക്കുന്നു. ഒഡീഷയിൽ വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, ഒഡീഷയിൽ ഏറ്റവും ജനകീയനായ ഇന്ത്യയിലെ മുഖ്യമന്ത്രി എന്നറിയപ്പെടുന്ന നവീൻ പട്നായകിൻ്റെ BJD ഇപ്പോൾ പുറകിലാണ്. BJP അവിടെ കേവല ഭൂരിപക്ഷത്തോട് നിയമസഭയിൽ അടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യമാണ്. ഡെലിസ്,
ഇനി കേരളത്തിലേക്ക് വരികയാണെങ്കിൽ BJP സുരേഷ് ഗോപിയിലൂടെ ചരിത്രം സൃഷ്ടിക്കാനുള്ള വളരെയധികം സാധ്യത ഏകദേശം ഉറപ്പായിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നിരിക്കുകയാണല്ലോ. സുരേഷ് ഗോപി തൃശ്ശൂർ ജയിക്കും എന്നുള്ളൊരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ അടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ തിരുവനന്തപുരത്തും BJP ലീഡ് പല ഘട്ടങ്ങളിലും ലീഡിലേക്ക് വരുന്നതായും കാണുന്നുണ്ട്. ഇത് എത്രമാത്രം മാറി മറിയാനുള്ള സാധ്യതകൾ ഇപ്പോഴുണ്ട്?
ഡെലിസ്, കേരളത്തിൽ BJP ചരിത്രം സൃഷ്ടിക്കുമെന്ന് തന്നെയാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന സൂചന. കാരണം ഏതാണ്ട് 26,000 മുകളിൽ ഭൂരിപക്ഷമാണ് ഇപ്പോൾ സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിലനിർത്തുന്നത്. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ 5 വർഷത്തെ തൃശ്ശൂരിലെ പ്രവർത്തനത്തിൻ്റെ ഫലമായി തന്നെ വേണം ഇത് കരുതാനെന്ന് നമുക്ക് അനുമാനിക്കേണ്ടി വരും. കാരണം LDFൻ്റെ VS സുനിൽകുമാറാണ് ഇപ്പോൾ അവിടെ 2nd സ്ഥാനത്തുള്ളത്. ശക്തമായ ത്രികോണ മത്സരം നടന്ന ഒരു സ്ഥലമായിരുന്നു തൃശ്ശൂരിലേത്. തൃശ്ശൂരിൽ വലിയ തോതിലുള്ള വിവാദങ്ങൾ, വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ, സുരേഷ് ഗോപിക്കെതിരായിട്ടുള്ള പ്രചാരണങ്ങൾ എന്നിവയെല്ലാം തന്നെ ഉണ്ടായിരുന്നൊരു സ്ഥലമാണ്. ഒരു ഘട്ടത്തിൽ ഇത് ഇടതും വലതും ഒരു പക്ഷേ പരസ്പരം പോരടിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇല്ലായിരുന്നുവെങ്കിൽ എന്താവുമായിരുന്നു ഇതിൻ്റെ ഫലമെന്ന രീതിയിലേക്ക് പോലും ഇപ്പോൾ ചർച്ചകൾ ഇടതുപക്ഷത്തും യു ഡി എഫിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നൊരു സമയം കൂടിയാണിത്. കാരണം ടി എൻ പ്രതാപനെ നിർത്തിയാൽ ഒരുപക്ഷെ സുരേഷ് ഗോപിക്ക് വളരെ എളുപ്പം ജയിക്കാനാകുമെന്ന വിലയിരുത്തലിലാണ് കെ മുരളീധരനെ വടകരയിൽ നിന്നും ഇവിടെ കൊണ്ടുവന്നത്. അതിപ്പോൾ വലിയ തോതിൽ തിരിച്ചടിയായിരിക്കുന്നുവെന്നാണ് കാണുമ്പോൾ തോന്നുന്നത്. പ്രത്യേകിച്ചും കെ മുരളീധരൻ ഇപ്പോൾ മൂന്നാം സ്ഥാനത്താണ് തൃശ്ശൂരിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത് രാജു ചന്ദ്രശേഖർ ലീഡ് ചെയ്യുകയാണ്. പക്ഷേ അദ്ദേഹത്തിന് ലീഡ് നല്ല 4000 ചെല്ലുവാനും മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ യു ഡി എഫിൻ്റെ ആധിപത്യമാണ് പുലർത്തുന്നത്. പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധി വയനാട്ടിൽ വൻ ഭൂരിപക്ഷത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കൊല്ലത്ത് എൻ കെ പ്രേമചന്ദ്രൻ, ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസ്, എറണാകുളത്ത് ഹൈബി ഈഡൻ തുടങ്ങിയവരെല്ലാം തന്നെ വലിയ ഭൂരിപക്ഷത്തിലേക്കാണ് പോകുന്നത്. കോഴിക്കോട് എം കെ രാഘവൻ, അതുപോലെ കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താൻ എന്നിവരും വലിയ ലീഡിലേക്ക് പോകുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വടകരയിലാണ്. വടകരയിൽ ഷാഫി പറമ്പിലും വലിയ ലീഡിലേക്ക് ഉയർന്നിട്ടുണ്ട്. 14,000-25,000 ഇടയ്ക്കുള്ള ലീഡിൽ അദ്ദേഹത്തിൻ്റെ ലീഡ് നിലയും നിൽക്കുന്നുണ്ട്. ഏതായാലും വലിയ തോതിലുള്ള ഒരു ആവേശം തന്നെയാണ് ഇപ്പോഴും കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യത്തിനുണ്ടായിരിക്കുന്ന ഈ ഒരു മുന്നേറ്റം കേരളത്തിലും പ്രതിഫലിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഡെലിസ്,
കുമാരമംഗലം വോട്ടെണ്ണൽ ഇനിയും വളരെയധികം പുരോഗമിക്കാനുണ്ട്, വളരെയധികം ബാക്കിയുണ്ട് വോട്ടെണ്ണൽ. എപ്പോഴാണ് ഇതൊരു അന്തിമ ചിത്രം വ്യക്തമാവുക?
ഡെലിസ്, പ്രധാനമായും ഈ VVPAT യന്ത്രങ്ങൾ എണ്ണുന്നത് കൊണ്ടുള്ള ഒരു താമസമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. VVPAT യന്ത്രങ്ങൾ, അതായത് VVPAT യന്ത്രങ്ങൾ എണ്ണി അതിനനുസരിച്ച് ആ ശരാശരിക്ക് വെച്ചുള്ള ഒരു കണക്കാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണ ചെയ്തുകൊണ്ടിരുന്നത് പോലെ, സാധാരണ അതായത് 2014-19 മറ്റും ഏതാണ്ട് ഈ സമയമായപ്പോഴേക്കും തന്നെ നമുക്ക് ഏതാണ്ട് പൂർണ്ണമായ ചിത്രം വ്യക്തമായിരുന്നു. പക്ഷേ ഇക്കുറി അതല്ല അവസ്ഥ എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഒരു ഇന്ത്യൻ സമയം ഒരു 3 മണിയോടുകൂടി മാത്രമേ ഈ റിസൾട്ടിൻ്റെ ഒരു പൂർണ്ണമായ ഗ്രാഹ്യം നമുക്ക് ലഭിക്കുകയുള്ളൂ എന്നാണ് തോന്നുന്നത്.
വളരെയധികം നന്ദി കുമാരമംഗലം ഈ വിശദാംശങ്ങൾ പങ്കുവച്ചതിന്.